Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരി തരാക വരമേ
കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ രൂപങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ രാജത്വ സങ്കീർത്തനത്തെക്കുറിച്ചാണ് നാം പഠിച്ചത്, ദ റോയൽ സാംസ്. സാഹിത്യ ശൈലികളിൽ സങ്കീർത്തനങ്ങളുടെ രണ്ടാമത്തെ ഗണമാണിത്. മൂന്നാമത്തെ ഗണത്തിൽ ഇനി സിയോന്റെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ സിയോൺ സങ്കീർത്തനങ്ങൾ എന്ന ഇനമാണ് നാം പഠിക്കാൻ പോകുന്നത്, ദ സാംസ് ഓഫ് സയൺ. സിയോനെക്കുറിച്ച് അല്ലെങ്കിൽ സിയോൺ മലയെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ പർവ്വതമായും അവിടുന്ന് തിരഞ്ഞെടുത്ത തന്റെ വാസസ്ഥലമായും ദൈവത്തിന്റെ പട്ടണമായും സൈന്യങ്ങളുടെ കർത്താവായ യാവേയുടെ നഗരമായും അത്യുന്നതന്റെ ഗേഹമായും സങ്കീർത്തനങ്ങൾ സിയോനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യാവേയെ സ്തുതിക്കുവാനും ബഹുമാനിക്കുവാനും ഇസ്രായേൽ ഗോത്രങ്ങൾ സിയോനിൽ വന്നുകൂടുന്നു എന്ന് 122 സങ്കീർത്തനം വിവരിക്കുന്നു. ഈ തീർത്ഥ തിരുനടയ്ക്കായി, അതെ, ദൈവത്തിന്റെ ഈ പ്രാർത്ഥനയുടെ തിരുമുറ്റത്തിനായി സങ്കീർത്തകന്റെ അന്തരാത്മാവ് കൊതിക്കുന്നതായും ദാഹിക്കുന്നതായും സങ്കീർത്തനങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ സിയോൺ കീർത്തനങ്ങൾ ജനതകളുടെ സ്തുതിപ്പിന്റെയും ഭക്തിയുടെയും വികാരങ്ങൾ ശക്തമായി പ്രകടമാക്കുന്നു. ഇന്നത്തെ പരമ്പരയുടെ പഠനസഹായി 122 സങ്കീർത്തനമാണ്, കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന്. കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള ആരോഹണ ഗീതമെന്നാണ് ഈ സിയോൺ സങ്കീർത്തനത്തെ പണ്ഡിതന്മാർ വിളിക്കുന്നത്. പ്രായപൂർത്തിയായവർ വർഷത്തിൽ നടത്തുന്ന ജെറൂസലേം തീർത്ഥാടനമാണ് ഇതിന്റെ പശ്ചാത്തലം. ഇത് ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്.
എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
നിത്യനായ രാജാവിന്റെ ഇരിപ്പിടം, ഭൗമിക രാജാവിന്റെ ആസ്ഥാനം എന്നീ നിലകളിലാണ് സിയോൺ ഇസ്രായേലിയരുടെ ജീവിതത്തിൽ അവരുടെ രാഷ്ട്രീയവും സാംസ്കാരികവും മതാത്മകവുമായ തലങ്ങളിൽ പ്രാധാന്യം കൈവരിക്കുന്നത് എന്ന് കാണാം. ഷീലോഹിൽ നിന്നും വാഗ്ദത്ത പേടകം ദാവീദ് രാജാവ് സിയോൺ മലയിലേക്ക് കൊണ്ടുവന്നതോടെയാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏഷ്യാപ്രവാചകൻ സെഹിയോൻ പാരമ്പര്യവും ദാവീദിന്റെ പാരമ്പര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് തന്റെ പ്രവചനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് യാവേ ദാവീദിനെ തിരഞ്ഞെടുത്തതും സിയോനെ തിരഞ്ഞെടുത്തതുമാണ് സിയോൻ കീർത്തനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നതെന്ന് ബൈബിൾ പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ നഗരത്തിൽ എത്തിച്ചേരുമ്പോഴാണ് തീർത്ഥാടകർ ഈ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ സിയോൺ സങ്കീർത്തനങ്ങൾ പൊതുവെ ആലപിച്ചിരുന്നത്. തീർത്ഥാടനത്തിനുള്ള ആഹ്വാനം പോലും സങ്കീർത്തകൻ വളരെ സന്തോഷത്തോടെ ഇതിൽ അനുസ്മരിക്കുന്നു. സിയോന്റെ തിരഞ്ഞെടുപ്പും ചിലപ്പോൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. സിയോൺ കീർത്തനങ്ങൾക്ക് തീർത്ഥാടന സങ്കീർത്തനങ്ങളോട് സാമ്യമുണ്ടെങ്കിലും അവ തീർത്ഥം വ്യത്യസ്തങ്ങളാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ദൈവിക സാന്നിധ്യത്തിലുള്ള മനുഷ്യരുടെ വിശ്വാസവും സ്നേഹവും രണ്ട് ഗണത്തിലും, അതായത് സഹിയോന്റെ സങ്കീർത്തനങ്ങളിൽ എന്നതുപോലെ തന്നെ തീർത്ഥാടന സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്, നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. സിയോൺ കീർത്തനങ്ങൾക്ക് നല്ല ഉദാഹരണങ്ങളാണ് 46, 48, 76, 84, 84, 87, പിന്നെ നാം ഇന്ന് പഠന സഹായിയായിട്ട് ഉപയോഗിക്കുന്ന 122 എന്നീ സങ്കീർത്തനങ്ങൾ.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു, ഞങ്ങൾ എത്തിയിരിക്കുന്നു.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
പിന്നെ സിയോൻ മലയുടെ ചരിത്രത്തിലേക്കും ഭൂമിശാസ്ത്രത്തിലേക്കും അല്പം കടക്കുകയാണെങ്കിൽ, ജെറൂസലേമിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറുമലയാണ് സിയോൻ എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ജെറൂസലേം കീഴടക്കിയ ദാവീദ് രാജാവ് സിയോനിലെ കോട്ടയും ചേർത്ത് ജെറൂസലേമിനെ ദാവീദിന്റെ പട്ടണമെന്ന് പുനർനാമകരണം ചെയ്തതായിട്ട് ചരിത്രമുണ്ട്. യാവയുടെ നിത്യസാന്നിധ്യമായി ഇസ്രായേൽ കരുതിയിരുന്ന ദൈവകൽപ്പനകളുടെ കൽഫലകങ്ങൾ ദാവീദ് രാജാവ് കണ്ടെത്തിയെന്നും അത് സൂക്ഷിച്ചിരുന്ന വാഗ്ദത്ത പേടകം സിയോൻ മലയിലെ കോട്ടയിലാണ് സംരക്ഷിച്ചിരുന്നതെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ സിയോൻ മല ദാവീദിന്റെ കാലത്ത് ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമായി മാറി എന്ന് മനസ്സിലാക്കാം. കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു, അവിടുന്ന് അതിനെ തന്റെ വാസസ്ഥാനമാക്കിയെന്ന് 132 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അതിനാൽ സിയോൻ എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ദാവീദിന്റെ പട്ടണത്തെയോ മലയെയോ അല്ല, അത് കർത്താവിന്റെ വാസസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചുവെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് 2 സങ്കീർത്തനത്തിലും നാം കാണുന്നുണ്ട്.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ശരിയായി പണി തീർത്ത നഗരമാണ് ജെറൂസലേം, അതിലേക്ക് കർത്താവിന്റെ ഗോത്രങ്ങൾ കടന്നു വരുന്നു. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ നന്ദിയർപ്പിക്കാൻ അവർ വരുന്നു.
ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
സിയോൻ കർത്താവിന്റെ വാസസ്ഥാനമാണെന്ന് പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾ ധാരാളമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. സിയോനിൽ നിന്നൊഴുകിയ ശുദ്ധമായ നീരുറവയും അതിനെ നയതന്ത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമാക്കി മാറ്റിയെന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. ദാവീദിന്റെ പട്ടണമായ സിയോനിൽ നിന്നുമാണ് പുതുതായി പണിതീർത്ത ജെറൂസലേം ദേവാലയത്തിലേക്ക് പിന്നീട് വാഗ്ദത്ത പേടകം സോളമൻ രാജാവ് സംവഹിച്ച് സ്ഥാപിച്ചതെന്നും തുടർന്നുള്ള ഇസ്രായേലിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു. വാഗ്ദത്ത പേടകം ജെറൂസലേമിൽ സ്ഥാപിക്കപ്പെട്ടതോടെ സിയോൻ മലയുടെ പ്രാധാന്യം നഷ്ടമാകുന്നു. തുടർന്ന് പേടകം കർത്താവിന്റെ പാദപീഠവും ദേവാലയം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ നിത്യസ്മാരകവുമായി മാറുന്നു. അങ്ങനെയാണ് പിൽക്കാലത്ത് സിയോൻ എന്ന് പറയുന്നത് ജെറൂസലേം തന്നെയാണെന്ന് സ്ഥാപിക്കപ്പെട്ടത്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന നദിയുണ്ടവിടെ. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല എന്ന് സങ്കീർത്തകൻ ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നത് സിയോനെക്കുറിച്ചും ജനമധ്യത്തിലുള്ള കർത്താവിൻ്റെ സന്തത സാന്നിധ്യത്തെക്കുറിച്ചുമാണ്.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ജെറൂസലേമിന്റെ സമാധാനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിന്നെ സ്നേഹിക്കുന്നവർക്കെന്നും ഐശ്വര്യമുണ്ടാകും. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരത്തിങ്കൽ സുരക്ഷയും നിലനിൽക്കുന്നു, സുരക്ഷയും നിലനിൽക്കുന്നു.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ഏശയാപ്രവാചകൻ സിയോനെ അമ്മയായി വർണ്ണിക്കുന്നു, ഒപ്പം പ്രവാചകൻ അതിനെ ദൈവജനമായും പ്രതിപാദിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വെളിപാടിൻ്റെ പുസ്തകം ഭൗമിക ജെറൂസലേമിനെ വെല്ലുന്ന സ്വർഗീയ ജെറൂസലേമായിട്ടാണ് സിയോനെ പരാമർശിക്കുന്നത്. ക്രിസ്തുവിൻ്റെയും പ്രതിരൂപമാണ് സിയോൻ. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പുതിയ ഉടമ്പടിയിലെ സിയോൻ ക്രിസ്തു തന്നെയാണെന്ന് സമർത്ഥിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും സ്വർഗീയ ജെറൂസലേമിലേക്കുമാണ് എന്ന് ഹെബ്രായരുടെ ലേഖനകർത്താവ് സ്ഥാപിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമേ, നിന്നെക്കുറിച്ച് എത്ര മഹത്തായ കാര്യങ്ങൾ അരുൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ വൈവിധ്യമാർന്ന രൂപത്തിലും ഭാവത്തിലും ദൈവത്തിൻ്റെ നഗരമാണ് സിയോൻ, ദ സിറ്റി ഓഫ് ഗാഡ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് സിയോൻ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറൂസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു, ഞങ്ങൾ എത്തിയിരിക്കുന്നു.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ഈ പരമ്പരയിൽ ഉപയോഗിച്ച സങ്കീർത്തനം ആലപിച്ചത് ഡാവിനെയും സംഘവുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വ്യക്തിയുടെ വിലാപ കീർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദ സാംസ് ഓഫ് ഇൻഡിവിജ്വൽ ലമെൻറ്റേഷൻ എന്ന സങ്കീർത്തനങ്ങളുടെ സാഹിത്യഗണത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ചയിൽ പഠിക്കാം.